ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കേടായ അരി വിതരണം ചെയ്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വകാര്യ മേഖലയിൽ മത്സ്യബന്ധന തുറമുഖങ്ങൾ അനുവദിക്കുമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്തെ മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. സ്ഥാനമൊഴിയുന്ന ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന് സുപ്രീംകോടതിയിൽ വികാരനിർഭരമായ യാത്രയയപ്പ്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗെയിംസിലും അക്വാട്ടിക്സിലും മേധാവിത്വം ഉറപ്പിച്ച് തിരുവനന്തപുരം. അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ല മുന്നിൽ. വാർത്തകൾ വിശദമായി. ചൂരൻമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പുഴുവരിച്ച അരിയും ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു. ഇതു സംബന്ധിച്ച വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. പഞ്ചായത്ത് വിതരണം ചെയ്ത പഴയ സ്റ്റോക്കാണോ, ലഭ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാറ്റിയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കും. ഇതു സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംഭവത്തിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷനും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിർമാൺ എന്ന സന്നദ്ധ സംഘടന മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മുഖേന വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റുകളാണ് ഉപയോഗശൂന്യമായതെന്ന് വയനാട് ADM കമ്മീഷന് വിശദീകരണം നൽകി. സ്വകാര്യ മേഖലയിൽ മത്സ്യബന്ധന തുറമുഖങ്ങൾ അനുവദിക്കുമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. അടിയന്തരഘട്ടങ്ങളിൽ വിവരങ്ങൾ കൈമാറുന്നതിന് രാജ്യത്തെ എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും വിവിധ ഘട്ടങ്ങളിലായി ട്രാൻസ്പോണ്ടർ ഘടിപ്പിക്കുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ഫിഷറീസ്, അക്വാകൾച്ചർ മേഖലകളിൽ ഡ്രോൺ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രദർശനവും ശില്പശാലയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വർഷം 100,000 മത്സ്യബന്ധന ബോട്ടുകളിലാണ് ട്രാൻസ്പോണ്ടർ ഘടിപ്പിക്കുക എന്നും അദ്ദേഹം അറിയിച്ചു.
100,000 ഫിഷിംഗ് ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിരിക്കുന്ന മത്സ്യം പിടിക്കുന്നയാളിന് വീട്ടിലേക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. എവിടെയെങ്കിലും കാലാവസ്ഥ കുഴപ്പമുണ്ടോയെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാൻ സാധിക്കും. അതുകൂടാതെ എവിടെയാണ് മത്സ്യം കൂടുതലുള്ളത് ആ പ്രത്യേക ഭാഗത്തേക്ക് തിരിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പോണ്ടറുകൾ എല്ലാ ബോട്ടുകളിലും വരും.
കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ പരിപാടികളിൽ ഒളിമ്പ്യൻ ബിനേഷ് ഫോഗട്ട് ഇന്ന് പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഇന്ന് കൽപ്പറ്റ മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായി കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി നാളെ മണ്ഡലത്തിലെത്തും. പാലക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P.സരിൻ ഇന്ന് യാക്കര, നൂറണി, തിരുനെല്ലായി മേഖലകളിൽ പ്രചാരണം നടത്തി. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ പ്രചാരണാർത്ഥം നടന്ന കുടുംബയോഗങ്ങളിൽ തുഷാർ വെള്ളാപ്പള്ളി, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കണ്ണാടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് പ്രചാരണം നടത്തിയത്. ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പഴയന്നൂർ പഞ്ചായത്തിൽ പ്രചാരണം നടത്തി. NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണന്റെ മണ്ഡല പര്യടനത്തിന്റെ സമാപന സമ്മേളനം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ഇന്ന് മണ്ഡലത്തിൽ മൂന്നാംഘട്ട സ്വീകരണ പരിപാടിയിലേക്ക് കടന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നവംബർ 6 ഹോട്ടൽ റൂമിൽ നടന്ന പോലീസ് പരിശോധനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയതായുള്ള മാധ്യമ വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുകയോ ജില്ലാ കളക്ടർ രേഖാമൂലം റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സ്ഥാനമൊഴിയുന്ന ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് സുപ്രീംകോടതിയിൽ വികാരനിർഭരമായ യാത്രയയപ്പ്. ഈ മാസം 10 വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസിന്റെ സുപ്രീംകോടതിയിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു ഇന്ന്. ചെറിയ കാലഘട്ടത്തിലാണെങ്കിലും നാം ചെയ്യുന്ന മികച്ച പ്രവൃത്തികൾ എന്നേക്കുമായി നിലനിൽക്കുമെന്ന് യാത്രയയപ്പ് ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു.
Here is pilgrims and the birds of passage. We come for a short while and then we leave. But the work which we do can either make or mar the institution. Of course, none of us is that important that, you know, you feel that, well, the court is not going to survive without me. Because there have been great judges who have come here in the past. They've passed on the baton to succeeding generations. And that's something which sustains the institution of different people with diverse viewpoints coming into the court and passing the baton along.
ചരിത്രപരമായ നിരവധി വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് തന്റെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കുന്നത്. പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ മാസം 11 അധികാരമേൽക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയെ CPIMന്റെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയതായി പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് അറിയിച്ചു. പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചതിനാണ് നടപടി. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 11 ദിവസമായി റിമാൻഡിൽ കഴിയുകയായിരുന്ന PP ദിവ്യ കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതയായി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ഇന്ന് രാവിലെയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപിനും ക്ലീൻചിറ്റ് നൽകിയ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ആലപ്പുഴ 1 ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിൽ തുടരന്വേഷണം നടത്താനും കോടതി നിർദ്ദേശിച്ചു. കഴിഞ്ഞ December 15 ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപമായിരുന്നു സംഭവം. ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് വിശ്രമിക്കുന്നതിനും കുടിവെള്ളത്തിനും വിപുലമായ സൌകര്യമൊരുക്കി ദേവസ്വം ബോർഡ്. വരി നിൽക്കുന്ന ഭക്തർക്കായി ബാരിക്കേഡുകൾക്കിടയിലെ പൈപ്പിലൂടെയും കിയോസ്കുകൾ വഴിയും ചൂടുവെള്ളം എത്തിക്കും. മണ്ഡല മകരവിളക്ക് കാലത്ത് 16,000 ഭക്തജനങ്ങൾക്ക് ഒരേ സമയം വിരി വയ്ക്കാനുള്ള വിപുലമായ സൌകര്യം സജ്ജീകരിച്ചതായും ദേവസ്വം ബോർഡ് അറിയിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന്റെ ഭാഗമായ പള്ളിവേട്ട ചടങ്ങുകൾ ഇന്ന് രാത്രി നടക്കും. നാളെയാണ് പ്രശസ്തമായ ആറാട്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാത്രി ഉത്സവ ശ്രീബലിക്ക് ശേഷം വേട്ടയ്ക്ക് എഴുന്നള്ളിക്കും. പോലീസും കുതിരപ്പട്ടാളവും കോൽക്കാരും കുന്തക്കാരും മറ്റുദ്യോഗസ്ഥരും അകമ്പടി സേവിക്കും. വാദ്യമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നിശബ്ദമായാണ് ഘോഷയാത്ര സുന്ദരവിലാസം കൊട്ടാരത്തിനു മുന്നിലെ വേട്ടക്കളത്തിലേക്ക് എത്തുന്നത്. വേട്ടക്കളം ഒരുക്കുന്നതിന് റവന്യൂ വകുപ്പ് നേതൃത്വം നൽകും. ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ഉടവാളേന്തി വേട്ടയ്ക്ക് അകമ്പടി സേവിക്കും. നാളെ വൈകിട്ട് 5 ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. വിവിധ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളുമായി ആറാട്ട് ഘോഷയാത്ര ശംഖമുഖത്തേക്ക് നീങ്ങും. കൂടിയാറാട്ടിന് ശേഷം എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തുന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും.
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയ്ക്ക് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം 4 രാത്രി 9 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവയ്ക്കും. പള്ളിവേട്ടയോടനുബന്ധിച്ച് ക്ഷേത്രപ്രദേശത്ത് ഇന്ന് ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം കുമാരനല്ലൂർ ക്ഷേത്രാങ്കണത്തിൽ നാളെ വൈകുന്നേരം 6 സംഗീത കച്ചേരി നടക്കും. ആകാശവാണിയും കോട്ടയം നാദോപാസന സംഗീത സഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ നിർവഹിക്കും. നാദോപാസന സംഗീത സഭ പ്രസിഡന്റ് തിരുവിഴ ജയശങ്കർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനം വിലക്കി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗെയിംസ് അക്വാട്ടിക്സ് വിഭാഗങ്ങളിൽ മേധാവിത്വം തുടർന്ന തിരുവനന്തപുരം ജില്ല. ഗെയിംസിൽ 467 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 1097 പോയിന്റുകളാണ് തിരുവനന്തപുരം നേടിയത്. തൃശൂർ 2 സ്ഥാനത്തും കണ്ണൂർ 3 സ്ഥാനത്തുമാണ്. അത്ലറ്റിക്സിൽ 23 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ മലപ്പുറം 1 പാലക്കാട് 2 സ്ഥാനത്തുമാണ്. അക്വാട്ടിക്സിലെ എല്ലാ മത്സരങ്ങളും പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം ജില്ല 654 പോയിന്റുകളോടെ 1. എറണാകുളം ജില്ല 2 സ്ഥാനത്തും കോട്ടയം 3 ഫിനിഷ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 55 നഷ്ടത്തിൽ 79,486, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 39 നഷ്ടത്തിൽ 24,160 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കേടായ അരി വിതരണം ചെയ്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വകാര്യ മേഖലയിൽ മത്സ്യബന്ധന തുറമുഖങ്ങൾ അനുവദിക്കുമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്തെ 3 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. സ്ഥാനമൊഴിയുന്ന ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് സുപ്രീംകോടതിയിൽ വികാര നിർഭരമായ യാത്രയയപ്പ്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗെയിംസിലും അക്വാട്ടിക്സിലും മേധാവിത്വം ഉറപ്പിച്ച് തിരുവനന്തപുരം. അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ല മുന്നിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.